ഓം ശാന്തി. 9/6/2024 അവ്യക്ത ബാബ്ദാദ റിവൈസ് കോഴ്സ് 15/2/2000 മുരളിയുടെ ടൈറ്റിലാണ് മനസ്സിനെ സ്വച്ഛമാക്കി ബുദ്ധിയെ ക്ലിയറാക്കി വെച്ച് ഡബിൾ ലൈറ്റ് മാലാഖ സ്ഥിതിയുടെ അനുഭവം ചെയ്യൂ. ഇന്ന് ബാബ്ദാദ തന്റെ സ്വരാജ്യ അധികാരി കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വരാജ്യം ബ്രാഹ്മണ ജീവിതത്തിന്റെ ജന്മസിദ്ധ അധികാരമാണ്. ബാബ്ദാദ ഓരോ ബ്രാഹ്മണരെയും സ്വരാജ്യത്തിന്റെ സിംഹാസനധാരി ആക്കിയിട്ടുണ്ട്. സ്വരാജ്യത്തിന്റെ അധികാരം ജന്മനാ തന്നെ ഓരോ ബ്രാഹ്മണ ആത്മാവിന് പ്രാപ്തമാണ്. എത്രത്തോളം സ്വരാജ്യസ്ഥിതി ഉണ്ടാകുന്നുവോ അത്രയും തന്നെ അവനവനിൽ ലൈറ്റിന്റെയും മൈറ്റിന്റെയും അനുഭവം ചെയ്യുന്നു. ബാബ്ദാദ ഇന്ന് ഓരോ കുട്ടിയുടെയും മസ്തകത്തിൽ ലൈറ്റിന്റെ കിരീടം കാണുകയാണ്. എത്രത്തോളം അവനവനിൽ മൈറ്റ് ധാരണ ചെയ്തിട്ടുണ്ടോ അത്ര തന്നെ യഥാക്രമമായി ലൈറ്റിന്റെ കിരീടം തിളങ്ങുന്നു. ബാബ്ദാദ എല്ലാ കുട്ടികൾക്കും സർവശക്തികൾ അധികാരമായി നൽകിയിട്ടുണ്ട്. ഓരോരുത്തരും മാസ്റ്റർ സർവശക്തിവാനാണ്. കുട്ടികൾ ധാരണ ചെയ്യുന്നതിൽ യഥാക്രമമായിരിക്കുന്നു. ബാബ്ദാദ കണ്ടു സർവശക്തികളുടെ ജ്ഞാനവും എല്ലാവരിലുമുണ്ട്, ധാരണയുമുണ്ട്. എന്നാൽ ഒരു കാര്യത്തിന്റെ വ്യത്യാസം വരുന്നു. ഏത് ബ്രാഹ്മണാത്മാവിനോട് ചോദിച്ചാലും ഓരോരുത്തരും ശക്തികളുടെ വർണ്ണനയും വളരെ നന്നായി ചെയ്യും, പ്രാപ്തികളുടെ വർണ്ണനയും വളരെ നന്നായി ചെയ്യും. പക്ഷെ വ്യത്യാസം ഇതാണ്, സമയത്ത് ഏത് ശക്തിയുടെ ആവശ്യമാണോ ആ സമയത്ത് ആ ശക്തി കാര്യത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. സമയത്തിന് ശേഷം തിരിച്ചറിയുന്നു ഈ ശക്തിയുടെ ആവശ്യം ഉണ്ടായിരുന്നു. ബാബ്ദാദ കുട്ടികളോട് പറയുന്നു സർവശക്തികളുടെ സമ്പത്ത് ഇത്രയും ശക്തിശാലിയാണ്, അതിലൂടെ യാതൊരു പ്രശ്നവും താങ്കളുടെ മുന്നിൽ നിലനിൽക്കുകയില്ല, പ്രശ്നമുക്തമാകാൻ കഴിയും. വെറും സർവശക്തികളെ പ്രത്യക്ഷ രൂപത്തിൽ സ്മൃതിയിൽ വയ്ക്കൂ, സമയത്ത് കാര്യത്തിൽ ഉപയോഗിക്കൂ. ഇതിന് തന്റെ ബുദ്ധിയുടെ ലൈൻ ക്ലിയറാക്കി വയ്ക്കൂ. എത്രത്തോളം ബുദ്ധിയുടെ ലൈൻ തെളിഞ്ഞതും സ്വച്ഛവുമാകുന്നുവോ അത്രയും നിർണയശക്തി തീവ്രമായതിനാൽ ഏത് സമയത്ത് ഏത് ശക്തിയുടെ ആവശ്യമാണോ അത് കാര്യത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. എന്തെന്നാൽ സമയമനുസരിച്ച് ബാബ്ദാദ ഓരോ കുട്ടികളെയും വിഘ്നമുക്തം, പ്രശ്നമുക്തം, പരിശ്രമത്തിന്റെ പുരുഷാർത്ഥത്തിൽ നിന്ന് മുക്തമായി കാണുവാൻ ആഗ്രഹിക്കുന്നു. ആകുക തന്നെ വേണം എല്ലാവർക്കും. എന്നാൽ വളരെ കാലത്തെ ഈ അഭ്യാസം ആവശ്യമാണ്. ബ്രഹ്മാ ബാബയുടെ വിശേഷ സംസ്കാരം കണ്ടിരുന്നു ഉടൻ ദാനം മഹാപുണ്യം എന്നത്. ജീവിതത്തിന്റെ ആരംഭം മുതലേ ഓരോ കാര്യത്തിലും ഉടൻ ദാനവും ഉടൻ കാര്യവും ചെയ്തു. ബ്രഹ്മാ ബാബയുടെ നിർണയശക്തിയുടെ വിശേഷത സദാ ഫാസ്റ്റായിരുന്നു. അപ്പോൾ ബാബ്ദാദ റിസൾട്ട് കണ്ടു. എല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ടു പോകുക തന്നെ വേണം. ബാബ്ദാദയ്ക്കൊപ്പം പോകുന്നവരല്ലേ, അതോ പിന്നാലെ പിന്നാലെ വരുന്നവരാണോ? ഒപ്പം പോകുക തന്നെ വേണമെങ്കിൽ ഫോളോ ബ്രഹ്മാ ബാബ. കർമ്മത്തിൽ ബ്രഹ്മാ ബാബയെ ഫോളോ ചെയ്യുക, സ്ഥിതിയിൽ നിരാകാരി ശിവബാബയെ ഫോളോ ചെയ്യണം. ഫോളോ ചെയ്യാൻ അറിയാമല്ലോ. ഡബിൾ വിദേശികൾക്ക് ഫോളോ ചെയ്യാൻ അറിയാമല്ലോ. ഫോളോ ചെയ്യണമെങ്കിൽ സഹജമല്ലേ? ഫോളോ ചെയ്യുക തന്നെ വേണമെങ്കിൽ എന്തുകൊണ്ട്, എന്ത്, എങ്ങനെ ഇത് സമാപ്തമാകുന്നു? എല്ലാവർക്കുമുള്ള അനുഭവമാണ് വ്യർത്ഥ സങ്കല്പത്തിന്റെ നിമിത്തം ഈ എന്തുകൊണ്ട്, എന്ത്, എങ്ങനെ തന്നെയാണ് ആധാരമാകുന്നത്. ഫോളോ ഫാദറിൽ ഈ വാക്ക് സമാപ്തമാകുന്നു. എങ്ങനെയില്ല, ഇങ്ങനെ. ബുദ്ധി ഉടൻ നിർണയിക്കുന്നു, ഇങ്ങനെ പോകൂ, ഇങ്ങനെ ചെയ്യൂ. അപ്പോൾ ബാപ്ദാദ ഇന്ന് വിശേഷിച്ച് എല്ലാ കുട്ടികൾക്കും, ആദ്യം വന്നവരാകട്ടെ പഴയവരാകട്ടെ, ഈ സൂചനയാണ് നൽകുന്നത്. തന്റെ മനസ്സിനെ സ്വച്ഛമാക്കി വെക്കൂ. വളരെ പേരുടെ മനസ്സിൽ ഇപ്പോഴും വ്യർത്ഥത്തിന്റെയും നെഗറ്റീവിന്റെയും ചെറുതും വലുതുമായ കറയുണ്ട്. ഈ കാരണത്താൽ പുരുഷാർത്ഥത്തിന്റെ ശ്രേഷ്ഠ വേഗത്തിൽ തീവ്രഗതിയിൽ തടസ്സം വരുന്നു. ബാപ്ദാദ സദാ ശ്രീമതം നൽകുന്നു. മനസ്സിൽ സദാ ഓരോ ആത്മാവിനെ പ്രതിയും ശുഭഭാവന, ശുഭകാമന വയ്ക്കൂ. ഇതാണ് സ്വച്ഛമായ മനസ്സ്. അപകാരിക്ക് മേലും ഉപകാരത്തിന്റെ വിചാരം വയ്ക്കുക. ഇതാണ് സ്വച്ഛമായ മനസ്സ്. സ്വയത്തെ പ്രതി അല്ലെങ്കിൽ അന്യരെ പ്രതി വ്യർത്ഥ സങ്കല്പം വരിക, ഇത് സ്വച്ഛ മനസ്സല്ല. അപ്പോൾ സ്വച്ഛ മനസ്സും ക്ലീൻ ക്ലിയർ ബുദ്ധിയും നിർണയിക്കൂ. അവനവനെ ശ്രദ്ധയോടെ നോക്കൂ. മേലെ മേലെ നിന്നല്ല, ശരിയാണ് ശരിയാണ് അല്ല, ചിന്തിച്ചിട്ട് നോക്കൂ. മനസ്സും ബുദ്ധിയും സ്പഷ്ടമാണോ, ശ്രേഷ്ഠമാണോ? അപ്പോൾ ഡബിൾ ലൈറ്റ് സ്ഥിതി ആകാൻ കഴിയും. ബാബേ പോലെ സ്ഥിതിയുണ്ടാക്കുവാൻ ഇതാണ് സഹജമാർഗം. ഈ അഭ്യാസം അന്തിമത്തിലല്ല, വളരെ കാലത്തേക്ക് ആവശ്യമാണ്. അപ്പോൾ പരിശോധിക്കാൻ അറിയാമോ? അവനവനെ പരിശോധിക്കുക, മറ്റുള്ളവരെ ചെയ്യണ്ട. ബാപ്ദാദ ആദ്യമേ തന്നെ ചിരിക്കാനുള്ള കാര്യം പറഞ്ഞിരുന്നു. പല കുട്ടികളുടെയും ദൂരക്കാഴ്ച വളരെ തീക്ഷ്ണമാണ്, സമീപകാഴ്ച ദുർബലമാണ്. അതിനാൽ മറ്റുള്ളവരെ വിധിക്കുന്നതിൽ വളരെ സമർത്ഥരാണ്. അവനവനെ പരിശോധിക്കുന്നതിൽ ദുർബലമാകരുത്. ബാപ്ദാദ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഞാൻ ബ്രഹ്മാകുമാരിയാണ്, ബ്രഹ്മാകുമാരനാണ്. ഇത് പക്ക ആയതുപോലെ നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ചിന്തിക്കുന്നു, ഞാൻ ബ്രഹ്മാകുമാരിയാണ്, ഞാൻ ബ്രഹ്മാകുമാരൻ, ബ്രാഹ്മണാത്മാവാണ്. ഇങ്ങനെ ഇപ്പോൾ ഈ സ്വാഭാവിക സ്മൃതിയും സ്വഭാവവും ഉണ്ടാക്കൂ. ഞാൻ മാലാഖയാണ്. അമൃതവേളയിൽ എഴുന്നേൽക്കുമ്പോഴേ ഇത് പക്കയാക്കൂ. ഞാൻ മാലാഖ. പരമാത്മ ശ്രീമദത്തിൽ ഈ സാകാര ശരീരത്തിൽ വന്നിരിക്കുന്നു. എല്ലാവർക്കും സന്ദേശം നൽകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ശ്രേഷ്ഠ കർമ്മം ചെയ്യുന്നതിന് വേണ്ടി. കാര്യം പൂർത്തിയായതും തന്റെ ശാന്തിയുടെ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യൂ. ഉയർന്ന സ്ഥിതിയിലേക്ക് പോകൂ. പരസ്പരവും മാലാഖാ സ്വരൂപത്തിൽ കാണൂ. താങ്കളുടെ മനോവൃത്തി മറ്റുള്ളവരെയും പതിയെ പതിയെ മാലാഖയാക്കി തരും. താങ്കളുടെ ദൃഷ്ടി മറ്റുള്ളവർക്ക് മേലും പ്രഭാവം വീഴ്ത്തും. ഇത് പക്കയാണോ ഞാൻ മാലാഖയാണ് എന്നത്? മാലാഖയായി ഭവിക്കട്ടെ എന്ന വരദാനം എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടോ? ഒരു സെക്കൻഡിൽ മാലാഖ, അതായത് ഡബിൾ ലൈറ്റ് ആകാൻ കഴിയുമോ? ഒരു സെക്കൻഡിൽ, മിനിറ്റിലല്ല, പത്ത് സെക്കൻഡിലല്ല, ഒരു സെക്കൻഡിൽ വിചാരിച്ചു, ആയി. ഇങ്ങനെ അഭ്യാസമുണ്ടോ? നല്ലതാണ്. ഒരു സെക്കൻഡിൽ ആകാൻ കഴിയുന്നത് രണ്ട് സെക്കൻഡിലല്ല. ഒരു സെക്കൻഡിൽ ആകാൻ കഴിയുക, അവർ ഒരു കൈകൊണ്ട് കൈയടിക്കൂ. ആകാൻ കഴിയുമോ? കൈ പൊക്കാനല്ല. ഡബിൾ വിദേശികൾ ഉയർത്തുന്നില്ല. സമയമെടുക്കുന്നുണ്ടോ? അല്പം സമയമെടുക്കുന്നു എന്ന് വിചാരിക്കുന്നവർ, ഒരു സെക്കൻഡിലല്ല, അല്പം സമയമെടുക്കുന്നു, അവർ കൈ ഉയർത്തു. ബ്രാക്കറ്റിൽ വളരെ പേർ കൈ ഉയർത്തി. നല്ലതാണ്. എന്നാൽ അവസാന മണിക്കൂറിലെ പരീക്ഷ ഒരു സെക്കൻഡിൽ വരണം, പിന്നെന്ത് ചെയ്യും? പെട്ടെന്ന് വരണം, സെക്കൻഡിന്റേത് വരണം. കൈ ഉയർത്തി, കുഴപ്പമില്ല, തിരിച്ചറിഞ്ഞു, ഇതും വളരെ നല്ലതാണ്. പക്ഷേ ഈ അഭ്യാസം ചെയ്യുക തന്നെ വേണം. ചെയ്യേണ്ടി വരും എന്നല്ല, ചെയ്യുക തന്നെ വേണം. ഈ അഭ്യാസം വളരെ 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 ആവശ്യമാണ്. ശരി, എന്നിട്ടും ബാബ്ദാദ കുറച്ചു സമയം നൽകുന്നു. എത്ര സമയം വേണം? 2000 വരെ വേണം. 21-ാം നൂറ്റാണ്ടിനെ താങ്കൾ വെല്ലുവിളിച്ചിട്ടുണ്ട്, പെരുമ്പറ അടിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? വെല്ലുവിളിച്ചു, സ്വർണിമയുഗ ലോകം വരും, അല്ലെങ്കിൽ അന്തരീക്ഷമുണ്ടാക്കും. വെല്ലുവിളിച്ചിട്ടില്ലേ? അപ്പോൾ ഇതുവരെയും വളരെ സമയമുണ്ട്. എത്ര സ്വയത്തിനുമേൽ ശ്രദ്ധ നൽകാനാവുമോ, നൽകാനാവുമോ എന്നല്ല, നൽകുക തന്നെ വേണം. ദേഹബോധം വരുന്നതിന് എത്ര സമയമെടുക്കുന്നു എന്ന പോലെ. 2 സെക്കൻഡ്? ആഗ്രഹിക്കുന്നേ ഇല്ലെങ്കിലും പക്ഷെ ദേഹബോധത്തിൽ വരുന്നു. അപ്പോൾ എത്ര സമയമെടുക്കുന്നു? 1 സെക്കൻഡോ അതോ അതിലും കുറവായി തോന്നുന്നുവോ? അറിയുകയില്ല, ദേഹബോധത്തിൽ വന്നിരിക്കുന്നു എന്ന് തന്നെ. ഇങ്ങനെ തന്നെ ഈ അഭ്യാസവും ചെയ്യൂ. എന്ത് സംഭവിച്ചാലും, എന്ത് ചെയ്യുകയാണെങ്കിലും പക്ഷെ അറിയുകയേ ചെയ്യുന്നില്ല. ഞാൻ ആത്മബോധത്തിന്റെ ശക്തിശാലി സ്ഥിതിയിൽ സ്വാഭാവികമായി ഇരിക്കുന്നു. മാലാഖാസ്ഥിതിയും സ്വാഭാവികമാകേണ്ടതുണ്ട്. എത്രത്തോളം തന്റെ സ്വഭാവം മാലാഖാ സ്വഭാവത്തിന്റേതാകുമോ, അപ്പോൾ സ്വഭാവം സ്ഥിതിയെ സ്വാഭാവികമാക്കി തരും. അപ്പോൾ ബാബ്ദാദ എത്ര സമയത്തിനു ശേഷം ചോദിച്ചു, എത്ര സമയം വേണം? ജയന്തി പറയൂ, എത്ര സമയം വേണം? വിദേശത്തിനു വേണ്ടി താങ്കൾ പറയൂ, എത്ര സമയം വിദേശികൾക്ക് വേണം? ജനക്ക് പറയൂ. ബ്രാക്കറ്റിൽ ദാദിജി പറഞ്ഞു, ഇന്നേക്ക് ഇന്ന് തന്നെ ആകും, നാളെയല്ല. ഇന്നേക്ക് ഇന്നാണെങ്കിൽ ഇപ്പോഴിപ്പോൾ മാലാഖയായോ? ആകും എന്നല്ല, ഏതുവരെ പോകും? ബാബ്ദാദയ്ക്ക് ഓരോ കുട്ടിയോടും സ്നേഹമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഒരു കുട്ടി പോലും കുറഞ്ഞതായിരിക്കരുത്. യഥാക്രമം എന്തുകൊണ്ട്? എല്ലാവരും നമ്പർ 1 ആകുമെങ്കിൽ എത്ര നല്ലതാണ്. ശരി, ഭരണവിഭാഗ അതായത് അഡ്മിനിസ്ട്രേഷൻ വിങ്ങിന്റെ സഹോദരി സഹോദരന്മാരോട് പരസ്പരം ചേർന്ന് എന്ത് പ്രോഗ്രാം ഉണ്ടാക്കി? എത്രയും പെട്ടെന്ന് താങ്കൾ ശ്രേഷ്ഠാത്മാക്കളുടെ കയ്യിൽ ഈ കാര്യം വരട്ടെ. ഇങ്ങനെ തീവ്ര പുരുഷാർത്ഥത്തിന്റെ പദ്ധതി ഉണ്ടാക്കിയോ? വിശ്വപരിവർത്തനം ചെയ്യണമെങ്കിൽ മുഴുവൻ ഭരണവും മാറേണ്ടി വരുമല്ലോ. എങ്ങനെ ഈ കാര്യം സഹജമായി വർദ്ധിക്കും, പടരും? ഇങ്ങനെ ആലോചിച്ചുവോ? ആരെല്ലാം കുറഞ്ഞത് വലിയ വലിയ പട്ടണങ്ങളിൽ നിമിത്തമാണോ, അവർക്ക് വ്യക്തിപരമായ സന്ദേശം നൽകുന്നതിനുള്ള പദ്ധതി ഉണ്ടാക്കിയോ? കുറഞ്ഞത് ഇത് മനസ്സിലാക്കട്ടെ, ഇപ്പോൾ ആധ്യാത്മികതയിലൂടെ പരിവർത്തനം നടക്കാം, നടക്കണം. അപ്പോൾ സ്വന്തം വിഭാഗത്തെ ഉണർത്തണം. അതിനാണ് ഈ വിഭാഗം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ബാബ്ദാദ വിങ്ങിലുള്ളവരുടെ സേവനം കണ്ട് സന്തുഷ്ടനാണ്. പക്ഷേ ഈ റിസൾട്ട് കാണണം. ഓരോ വിഭാഗത്തിലുള്ളവരും അവരവരുടെ വിഭാഗത്തിലുള്ളവർക്ക് ഏതുവരെ സന്ദേശം നൽകിയിട്ടുണ്ട്? കുറച്ചേറെ ഉണർത്തിയോ അതോ കൂട്ടുകാരാക്കിയോ? സഹയോഗി കൂട്ടുകാരാക്കിയോ? ബ്രഹ്മകുമാരനാക്കിയില്ല, എന്നാൽ സഹയോഗി കൂട്ടുകാരനാക്കിയോ? എല്ലാ വിഭാഗങ്ങളോടും ബാബ്ദാദ പറയുന്നു, ഇപ്പോൾ ധർമ്മ നേതാക്കൾ വന്നതുപോലെ നമ്പർ 1-ക്കാരായിരുന്നില്ല. എന്നിട്ടും ഒരു സ്റ്റേജിൽ എല്ലാവരും ഒന്നിച്ചു. എല്ലാവരുടെയും വായിൽ നിന്ന് ഇത് പുറപ്പെട്ടു, നാം എല്ലാവർക്കും ചേർന്ന് ആധ്യാത്മിക ശക്തിയെ പടർത്തണം എന്ന്. ഇങ്ങനെ ഓരോ വിഭാഗത്തിലുള്ളവരും ആരെല്ലാം വന്നിട്ടുണ്ടോ എല്ലാ വിഭാഗക്കാർക്കും ഈ റിസൾട്ട് പുറപ്പെടുവിക്കണം. എന്റെ വിഭാഗത്തിലുള്ളവരിൽ ഏതുവരെ സന്ദേശം എത്തി? രണ്ടാമത്, ആധ്യാത്മികതയുടെ ആവശ്യമുണ്ട്, ഞാനും സഹയോഗിയാകും, ഈ റിസൾട്ടാണ്. റെഗുലർ വിദ്യാർത്ഥിയാകുന്നില്ല, പക്ഷെ സഹയോഗിയാകാൻ കഴിയും. അപ്പോൾ ഇതുവരെയും ഓരോ വിഭാഗത്തിലുള്ളവർക്കും എന്തെല്ലാം സേവനം ചെയ്തുവോ ഇപ്പോൾ ധർമ്മ നേതാക്കളെ വിളിച്ചതുപോലെ ഇങ്ങനെ ഓരോ രാജ്യത്തെയും ഓരോ വിഭാഗക്കാർക്കും ചെയ്യൂ. ആദ്യം ഇന്ത്യയിൽ തന്നെ ചെയ്യൂ, പിന്നാലെ അന്താരാഷ്ട്രമായി ചെയ്യുക. ഓരോ വിഭാഗത്തിന്റെ ഇങ്ങനെ ഭിന്ന ഭിന്ന സ്റ്റേജിലുള്ളവർ കൂടിച്ചേരണം. ഈ അനുഭവം ചെയ്യണം, ഞങ്ങൾക്ക് സഹയോഗി ആകണം. ഈ ഓരോ വിഭാഗത്തിന്റെ റിസൾട്ട് ഇതുവരെ എത്രത്തോളം ആയിട്ടുണ്ട്? മുന്നോട്ട് എന്ത് പദ്ധതിയാണ് ഉള്ളത്? എന്തെന്നാൽ ഓരോ വിഭാഗം ഓരോരുത്തരെ അഥവാ ലക്ഷ്യം വെച്ച് സമീപത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ പിന്നെ എല്ലാ വിഭാഗത്തിന്റെയും സമീപ സഹയോഗികളില്ലേ? അവർക്ക് കൂടിച്ചേർന്ന് വലിയ സംഘടന ഉണ്ടാക്കാം. പരസ്പരം നോക്കി ഉണർവുത്സാഹത്തിലേക്ക് വരുന്നു. ഇപ്പോൾ പകുത്ത് ഇരിക്കുകയാണ്. ഈ പട്ടണത്തിൽ ചിലർ, ആ പട്ടണത്തിൽ വേറെ ചിലർ. നല്ല നല്ലവരുണ്ട്, എന്നാൽ എല്ലാവരുടെയും ആദ്യം സംഘടന കൂടിച്ചേർക്കൂ. പിന്നെ എല്ലാവരുടെയും ചേർത്തുള്ള സംഘടന മധുബനിൽ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള പദ്ധതി എന്തെങ്കിലും ഉണ്ടാക്കിയോ? ഉണ്ടാക്കപ്പെടും, തീർച്ചയായും. വിദേശത്തുള്ളവർക്കും സന്ദേശം നൽകിയിരുന്നു, ചിതറിപ്പോയവർ വളരെയാണ്. അഥവാ ഭാരതത്തിലും നോക്കുകയാണെങ്കിൽ നല്ല നല്ല സഹയോഗി ആത്മാക്കൾ പല സ്ഥലങ്ങളിലും പുറത്തുവന്നിട്ടുണ്ട്, പക്ഷേ ഗുപ്തമായി ഇരിക്കുകയാണ്. അവരെ കൂടിച്ചേർത്ത് എന്തെങ്കിലും വിശേഷ പരിപാടി വെച്ച് അനുഭവത്തിന്റെ കൊടുക്കൽ വാങ്ങലുകൾ ചെയ്യാം. അതിലൂടെ വ്യത്യാസമുണ്ടാകുന്നു, സമീപത്തേക്ക് വരുന്നു. ചില വിഭാഗത്തിന്റെ 5 ഉണ്ടാകും, ചിലതിൽ 8 ഉണ്ടാകും, ചിലതിൽ 25ഉം 30ഉം ഉണ്ടാകും. സംഘടനയിലേക്ക് വരുന്നതിലൂടെ മുന്നേറുന്നു, ഉണർവുത്സാഹം വർദ്ധിക്കുന്നു. അപ്പോൾ ഇതുവരെയും എല്ലാ വിഭാഗത്തിന്റെയും എന്ത് സേവനമുണ്ടായോ അതിന്റെ റിസൾട്ട് പുറപ്പെടുവിക്കണം. കേട്ടോ? എല്ലാ വിഭാഗത്തിലുള്ളവരും കേട്ടുകൊണ്ടിരിക്കുകയല്ലേ? ഓരോ വിഭാഗത്തിലുള്ളവരിൽ ആരാണോ ഇന്ന് വിശേഷിച്ച് വന്നിട്ടുള്ളത് അവർ കൈ ഉയർത്തു. വളരെയുണ്ട്. ഇനി റിസൾട്ട് നൽകണം, എത്രയെത്ര, ആരാര്, എത്ര ശതമാനം സമീപ സഹയോഗിയാണ്. പിന്നെ അവർക്കായി രസകരമായ പരിപാടി ഉണ്ടാക്കാം, ശരിയല്ലേ? മധുബൻകാർക്ക് കാലിയായിരിക്കാൻ പാടില്ല. കാലിയാകുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ബിസിയായിരിക്കുവാനല്ലേ ആഗ്രഹിക്കുന്നത്? അതോ ക്ഷീണിച്ചു പോയോ? ഇടയ്ക്കിടെ 15 ദിവസം അവധിയും ഉണ്ടാകുന്നു, ഉണ്ടാവുകയും വേണം. പക്ഷെ പരിപാടിക്ക് പുറകെ പരിപാടി ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഉണർവുത്സാഹം ഉണ്ടാകുന്നു. ഇല്ലെങ്കിൽ സേവനമില്ലാതിരിക്കുമ്പോൾ ദാദി ഒരു പരാതി പറയുന്നു. പരാതി പറയട്ടെ. എല്ലാവരും പറയുന്നുണ്ട് അവരവരുടെ ഗ്രാമത്തിൽ പോകണം, ചുറ്റിക്കറങ്ങാനായി പോവണം. സേവനത്തിന് വേണ്ടിയും ചുറ്റിക്കറങ്ങാനായി പോകാം. അതിനാൽ ബിസിയായിരിക്കുന്നത് നല്ലതാണ്. ബിസിയാണെങ്കിൽ തട്ടലും മുട്ടലും ഉണ്ടാവുകയില്ല. നോക്കൂ, മധുബൻകാരുടെ ഒരു വിശേഷതയ്ക്ക് ബാപ്ദാദ 100 കോടി ആശംസകൾ നൽകുന്നു. 100 മടങ്ങും അല്ല, 100 കോടി. ഏത് കാര്യത്തിലാണ്? ആര് എപ്പോൾ വന്നാലും ഇങ്ങനെ സേവനത്തിന്റെ ലഹരി ചേരുന്നു. എന്തെല്ലാം ഉള്ളിലുണ്ടെങ്കിലും മറഞ്ഞു പോകുന്നു, അവ്യക്തമായി കാണപ്പെടുന്നു, അക്ഷീണരായി കാണപ്പെടുന്നു. അവർ അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ടു പോകുന്നു. ഇവിടെയുള്ളവരെല്ലാം മാലാഖയായി തോന്നുന്നു. അപ്പോൾ ഈ വിശേഷത വളരെ നല്ലതാണ്. ആ സമയത്ത് വിശേഷ മനോബലം വന്നു ചേരുന്നു, സേവനത്തിന്റെ തിളക്കം വന്നു ചേരുന്നു. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ബാബ്ദാദ നൽകുകയാണ്. ആശംസയല്ലേ? അപ്പോൾ മധുബൻകാർ കൈയടിക്കൂ. വളരെ നല്ലത്. ബാബ്ദാദയും ആ സമയം ചുറ്റിക്കറങ്ങാനായി വരുന്നു. താങ്കൾക്കറിയാൻ കഴിയില്ല, എന്നാൽ ബാബ്ദാദ ചുറ്റിക്കറങ്ങാൻ വരുന്നുണ്ട്. അപ്പോൾ മധുബൻകാരുടെ ഈ വിശേഷത ഇനിയും വർദ്ധിക്കട്ടെ. ശരി, മീഡിയ വിങ്. വിദേശത്തും മീഡിയ ആരംഭിച്ചില്ലേ? ബാബ്ദാദ കണ്ടു, മീഡിയയിൽ ഇപ്പോൾ നന്നായി പരിശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ മാധ്യമങ്ങളിൽ പുറത്തുവരാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രിയത്തോടെ നൽകുന്നുണ്ട്. അപ്പോൾ പരിശ്രമത്തിന്റെ ഫലവും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇനിയും വിശേഷിച്ച് മാധ്യമങ്ങളിൽ, ടിവി പോലുള്ളവയിൽ സ്ഥിരമായി അല്പസമയമെങ്കിലും നൽകിയിട്ടുണ്ടല്ലോ, പതിവായി നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പരിപാടി നല്ലതാണ്. എല്ലാവർക്കും കേട്ടിട്ട് നല്ല അനുഭവം ഉണ്ടാകുന്നു. ഇങ്ങനെ മാധ്യമങ്ങളിൽ, വിശേഷിച്ച് ആഴ്ചകളിൽ, ഓരോ ദിവസങ്ങളിൽ, ഒന്നിടവിട്ട് ദിവസങ്ങളിൽ എപ്പിസോഡ് സംപ്രേഷണം ചെയ്യട്ടെ. ഇത് ആധ്യാത്മിക ശക്തി വർദ്ധിപ്പിക്കാനുള്ള അവസരമാണെന്ന്. ഇങ്ങനെ പുരുഷാർത്ഥം ചെയ്യൂ, അങ്ങനെ സഫലത ഉണ്ട്. ബന്ധങ്ങളും നന്നായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മാധ്യമങ്ങൾ എന്തെങ്കിലും അത്ഭുതം ചെയ്തു കാണിക്കുമോ? ചെയ്യാനാകുമോ? ഗ്രൂപ്പിന് ചെയ്യാൻ കഴിയുമോ? ശരി എന്ന് പറയും. ഉണർവുത്സാഹമുണ്ടെങ്കിൽ സഫലത ഉള്ളതുതന്നെയാണ്. എന്തുകൊണ്ട് സാധിക്കുകയില്ല? അവസാനം സമയമാകുമ്പോൾ എന്തൊക്കെ സാധനങ്ങളുണ്ടോ താങ്കൾക്ക് അവ ഉപയോഗത്തിൽ വരും. താങ്കൾക്ക് ഓഫർ ചെയ്യും. എന്തെങ്കിലും നൽകൂ, എന്തെങ്കിലും നൽകൂ, സഹായിക്കൂ. ഇപ്പോൾ താങ്കൾക്ക് പറയേണ്ടി വരുന്നു, സഹയോഗിയാകൂ. പിന്നീട് അവർ പറയും, ഞങ്ങളെ സഹയോഗിയാക്കൂ. കേവലം ഈ കാര്യം പക്കയാക്കി വെക്കൂ, മാലാഖ, മാലാഖ, മാലാഖ. പിന്നീട് നോക്കൂ, താങ്കളുടെ ജോലി എത്ര പെട്ടെന്ന് നടക്കുന്നു. പിറകെ വരണം എന്നല്ല, എന്നാൽ നിഴലിനെ പോലെ അവർ തനിയെ പിറകെ വരും. കേവലം താങ്കളുടെ അവസ്ഥ നിന്നുപോകുന്നതിലൂടെ നിന്നുപോയിരിക്കുകയാണ്. സദാ തയ്യാറാകൂ. അപ്പോൾ കേവലം സ്വിച്ച് ഇടുന്നതിന്റെ സമയമേ വേണ്ടൂ. ശരി, ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെയ്യുകയും ചെയ്യും. നാനാഭാഗത്തെയും ദേശവിദേശത്തെ സാകാര സ്വരൂപത്തിൽ അഥവാ സൂക്ഷ്മ സ്വരൂപത്തിൽ മിലനമാഘോഷിക്കുന്ന സർവ സ്വരാജ്യ അധികാരി ആത്മാക്കൾക്ക് സദാ ഈ ശ്രേഷ്ഠ അധികാരം തന്റെ മുഖത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും പ്രത്യക്ഷമാക്കുന്ന വിശേഷ ആത്മാക്കൾക്ക് സദാ ബാബ്ദാദയെ ഓരോ ചുവടിലും പിന്തുടരുന്നവർക്ക് സദാ മനസ്സിനെ സ്വച്ഛവും ബുദ്ധിയെ ക്ലിയറുമാക്കി വെക്കുന്ന ഇങ്ങനെയുള്ള സ്വതവേ തീവ്രപുരുഷാർത്ഥി ആത്മാക്കൾക്ക് സദാ കൂടെ കഴിയുന്ന, കൂടെ പോകുന്ന ഡബിൾ ലൈറ്റ് കുട്ടികൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. നമസ്തേ. വരദാനം സാധനങ്ങളെ നിർലേപം അഥവാ വേറിട്ടതായി കാര്യത്തിൽ ഉപയോഗിക്കുന്ന പരിധിയില്ലാത്ത വൈരാഗ്യയായി ഭവിക്കട്ടെ. പരിധിയില്ലാത്ത വൈരാഗ്യ അർത്ഥം ഒന്നിലും ആകർഷണമില്ല. ബാബയുടെ സ്നേഹി ഈ പ്രിയം തന്നെയാണ് വേറിട്ടതാക്കുന്നത്. ബാബയുടെ സ്നേഹിയല്ലെങ്കിൽ വേറിട്ടതാകാനും കഴിയുകയില്ല. ആകർഷണത്തിലേക്ക് വരും. ആര് ബാബയുടെ പ്രിയപ്പെട്ടതാണോ അവർ സർവ ആകർഷണങ്ങളിൽ നിന്നും ഉപരി, അതായത് വേറിട്ടതാകും. ഇതിനെയാണ് പറയുന്നത് നിർലേപസ്ഥിതി. ഏതൊരു പരിധിയുള്ള ആകർഷണത്തിന്റെയും ലേപത്തിൽ വരുന്നവരല്ല. രചന അഥവാ സാധനങ്ങളെ നിർലേപമായി കാര്യത്തിൽ കൊണ്ടുവരൂ. ഇങ്ങനെ പരിധിയില്ലാത്ത വൈരാഗി തന്നെയാണ് രാജഋഷി. സ്ലോഗൻ: ഹൃദയത്തിന്റെ സത്യതയും ശുദ്ധതയും ഉണ്ടെങ്കിൽ പ്രഭു സംപ്രീതനാകും.